ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സാങ്കേതിക പിഴവ് പരിഹരിച്ച് ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിച്ചതോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ലോകത്തിനോട് വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട വാചകം എന്താണെന്നോ, പരാജയപ്പെടും എന്ന് കരുതിയ എല്ലാവരും പരാജയപ്പെട്ടിട്ടില്ല എന്ന്. പരാജയപ്പെട്ടവരുണ്ടാകും, അവർ ആശയറ്റവരാണ്. അല്ലാത്തവർ അടിയൊഴുക്കുകൾക്ക് മുമ്പിൽ അടിയറവ് പറയാത്തവരാണ്. പ്രയത്നങ്ങൾ വിഫലമാകാതിരിക്കാൻ മുഴുവൻ ശേഷിയും അർപ്പിച്ചവരാണ്. ISRO ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ യശസ് ഉയർത്തിയിരിക്കുന്നു. ഞാൻ ഭാരതീയനാണ് എന്ന് അഭിമാനത്തോടെ തല ഉയർത്തി പറയാൻ കഴിയുന്ന ഉജ്ജ്വല മുഹൂർത്തം സമ്മാനിച്ചിരിക്കുന്നു. ISRO 1969 സ്ഥാപിതമാകുമ്പോൾ സാമ്പത്തികമായി പരാധീനതകളുടെ നടുവിലായിരുന്നു. ഗവേഷണത്തിനോ പരീക്ഷണത്തിനോ വേണ്ട ധനശേഷി ഇല്ലാതിരുന്ന കാലം, വികസിത രാജ്യങ്ങൾ ആർജിച്ച പല സാങ്കേതിക വിദ്യയും നമുക്ക് അന്യമായ കാലം, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കുടിപ്പകയുടെ ഫലമായി ശാസ്ത്ര പരീക്ഷണങ്ങൾക്കുള്ള അറിവ് പോലും നമുക്ക് നിഷേധിച്ചിരുന്ന കാലം. ഭൂതകാലത്തിൽ അങ്ങനെ തിരിച്ചടികൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്ന് നമുക്ക് മാത്രം സ്വന്തമായിരുന്നു: മികച്ച ശാസ്ത്ര പ്രതിഭകൾ. ധനശേഷിയിൽ പിന്നിലാണെങ്കിലും ധിഷണയുടെ കാര്യത്തിൽ നമ്മൾ എന്നും മുന്നിൽ തന്നെയായിരുന്നു. എന്തിനുവേണ്ടി നിലകൊള്ളുന്നുവോ അതൊരു ഊർജ പ്രസരണ കേന്ദ്രമാകും എന്ന് പറയുന്നത് ശരിവെക്കുന്നതായിരുന്നു ISRO വളർച്ച. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വളർന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഒട്ടേറെ നേട്ടങ്ങൾ സമ്മാനിച്ചു. അതിൽ ചിലത് ഓർത്തെടുക്കുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കും. ഒറ്റ ദൌത്യത്തിൽ 104 സാറ്റലൈറ്റ് വിക്ഷേപിച്ച് റെക്കോർഡിട്ടു ISRO. റഷ്യയുടെ റെക്കോർഡിനെ പഴങ്കഥയാക്കിക്കൊണ്ടുള്ളതായിരുന്നു ആ നേട്ടം. റഷ്യ ഒരു ദൌത്യത്തിൽ വിക്ഷേപിച്ചതാകട്ടെ 27 സാറ്റലൈറ്റും. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലെത്തിച്ചേർന്ന മംഗൾയാൻ പദ്ധതി, അതും ലോകത്തിൽ തന്നെ ചെലവ് കുറഞ്ഞ ചൊവ്വ പര്യവേഷണ പദ്ധതിയായിരുന്നു. 2008 ISRO ഒന്നാം ചന്ദ്ര പര്യവേഷണ പദ്ധതി. 3400 തവണ ചന്ദ്രനെ ചുറ്റി 2009 ഓഗസ്റ്റ് 29 പ്രവർത്തനം നിലച്ചു. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തൽ എന്ന ലക്ഷ്യം വിജയകരമായി പൂർത്തീകരിച്ച പദ്ധതിയായിരുന്നു അത്. അന്ന് ഓർബിറ്റർ ചന്ദ്രോപരിതലത്തിന് 100 കിലോമീറ്റർ അടുത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ 11 കൊല്ലങ്ങൾക്ക് ശേഷം ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഓർബിറ്റർ ചന്ദ്രോപരിതലത്തിന് 100 കിലോമീറ്റർ മുകളിലെത്തും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, അതായത് ഇതുവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഇടത്ത്, വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തും. പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തും. ചന്ദ്രയാൻ 2 മൂൺ മിഷൻ എന്ന് മാത്രം ധരിച്ചു വച്ചിരിക്കുന്നവരുണ്ടാകും. എന്നാൽ വെറും മിഷന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് മുൻ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ പറയുന്നത്.
Now, what is the idea? Idea is that we want to, we call it in some sense, we want to conquer the moon. It is not conquering the moon. We are now trying to use the surface of the moon for our own purposes in a later date. So today Russia, for example, is planning. Avalatha material upayogichukondu, they are trying to make some kind of an observatory or a lab or a working space. China is doing something similar to that, but in a publishing system. What we are trying to do is that we will demonstrate our capability, and then further planning is a function of availability of funds. But eventually, the moon will suddenly serve as something like a transit lounge for a further journey in deep space. It could be to Mars, it could be to Venus, etc.
24 മണിക്കൂറും കഷ്ടപ്പെട്ടാണ് ISRO ഈ വിജയം സാധ്യമാക്കിയത്. പിഴവുകളെല്ലാം പരിഹരിക്കാൻ കഠിനമായി അധ്വാനിച്ചു. ISRO ചെയർമാന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, സ്റ്റാഫ് ബേൺഡ് മിഡ്നൈറ്റ് ഓയിൽ ടു ഫിക്സ് സ്നാക്സ്. ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്ന പ്രധാന വിമർശനമുണ്ട്. വലിയൊരു ശതമാനം ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ 1000 കോടിയോളം ചെലവഴിച്ചുള്ള ഈ നേട്ടത്തിന് എന്ത് പ്രസക്തി എന്ന്.
Actually, today, after this launch, we have demonstrated that we have the ability to deal with really super high-tech areas. Now, to go further in this line, suddenly you need the proper funding. ISRO, as such, you know, has spent about 1,000 crores for this. there are people who are happy about the success. They keep telling that, oh, can we afford this? Can we afford this? So I personally feel that, yes, maybe we can't afford this. But still you want to work and then go beyond this. Now, so we have an asset called what is called brain power. Now, with that brain power, if funding is available, we can prove many things at a cheaper price compared to what the Westerners are spending. Actually, currently, the ratio of expenditure or the cost between America and ourselves is 1:20. What we do is in 1 rupee, they will have to spend about 20 rupees. Now, I feel like, like ESA, wherein they have 13 countries joining together, European Space Agency, we should have a consortium. That consortium should primarily consist of people from Middle East, for example, and Southeast, and, various countries in the Asian continent.
ലോകരാഷ്ട്രങ്ങൾ വിശ്വാസ്യതയോടെ സമീപിക്കുന്ന ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായി ISRO വളർന്നു എന്നത് ചെറിയ കാര്യമല്ല. നമ്പിനാരായണൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു സ്പേസ് യൂണിയൻ രൂപപ്പെട്ടാൽ ഇന്ത്യയാകും അതിന് നേതൃത്വം നൽകുന്നത്. അത് നമ്മുടെ സാമ്പത്തിക പരാധീനതകളെ മറികടക്കും. ചന്ദ്രയാൻ 2 വിക്ഷേപണം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള ചരിത്ര ദൌത്യത്തിന്റെ തുടക്കം മാത്രമാണ്. ഒട്ടേറെ കടമ്പകൾ ഇനിയുമുണ്ട്. ചന്ദ്രയാൻ 2 പിന്നാലെ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ദൌത്യത്തിന്റെ ഒരുക്കങ്ങളിലാണ് ഇസ്രോ എന്ന് അധികൃതർ പറയുന്നു. സൂര്യമണ്ഡലത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കായി ആദിത്യ L1 അടുത്ത വർഷം ആദ്യ പകുതിയിൽ വിക്ഷേപിക്കാനാണ് പദ്ധതി. മനുഷ്യനിർമ്മിതമായ വസ്തുവിന് സൂര്യന്റെ അടുത്തെത്താൻ കഴിയുന്നതിന്റെ പരമാവധി എത്തുന്നതാകും ആദിത്യ. സൂര്യന്റെ പുറത്തുള്ള കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യയുടെ ലക്ഷ്യം. പരാജയങ്ങളുണ്ടായപ്പോൾ നമ്മളെ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ISRO ഈ നേട്ടങ്ങൾ. ISRO വളർച്ച നമ്മളോട് നമ്മൾ ഓരോരുത്തരോടും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പരാജയപ്പെടും എന്ന് കരുതിയ എല്ലാവരും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ്. പരാജയപ്പെട്ടവരുണ്ടാകും, അവർ ആശയറ്റവരാണ്. അല്ലാത്തവർ അടിയൊഴുക്കുകൾക്ക് മുമ്പിൽ അടിയറവ് പറയാത്തവരാണ്. പ്രയത്നങ്ങൾ വിഫലമാകാതിരിക്കാൻ മുഴുവൻ ശേഷിയും അർപ്പിച്ചവരാണ്. അവർക്ക് സാധ്യമാണ് വിജയം.